ഹലോ, നമസ്കാരം. ദീപാസ് ജേണലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വന്ന വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു എന്താ പറയുക, ആശയം എന്ന് പറയുന്നത്. മഞ്ജു എന്ന പേരുള്ള ഒരു മലയാളി നേഴ്സും അവരുടെ കുട്ടികളും ബ്രിട്ടനിൽ അവരുടെ ഭർത്താവിൻ്റെ കൈകൊണ്ട് വളരെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടു എന്നുള്ള ന്യൂസ് നിങ്ങൾ കേട്ട് കാണും. വളരെ പ്രതീക്ഷയോടുകൂടി ആ കുടുംബം ഒരു കൊല്ലമായിട്ടുള്ളൂ ബ്രിട്ടനിലേക്ക് കുടിയേറിയിട്ട്. അവരുടെ ഭർത്താവ് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു എന്നാണ് പൊതുവെ ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത്. അതിനകത്ത് പല ആൾക്കാരും അനാലിസിസ് ചെയ്ത് കണ്ടു, ഒരു പക്ഷേ ഭാര്യയ്ക്ക് മാത്രമേ ജോലി ഉണ്ടായിരുന്നു കാണുള്ളൂ, ഭർത്താവിനവിടെ ജോലി കിട്ടിയില്ലായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഒരു പക്ഷേ അയാളുടെ ഈഗോ കോംപ്ലക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ സംഭവിച്ച മറ്റു വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ അവരുടെ പാരൻസിൻ്റെ ഇൻ്റർവ്യൂ ഇന്നത്തെ ടി വിയിൽ കണ്ടപ്പോൾ അവർ പറയുന്നുണ്ട്, ഇയാൾ മുമ്പ് തന്നെ ഈ അവരുടെ മകളെ ഉപദ്രവിക്കുമായിരുന്നു, ഫിസിക്കലായിട്ടും വെർബലായിട്ടും എല്ലാം വളരെയധികം അബ്യൂസ് ചെയ്യുമായിരുന്നു എന്നുള്ളത്. ഈ ന്യൂസ് കേട്ടപ്പോൾ ഈ നഴ്സുമാരുടെ ജീവിതത്തിലൂടെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുള്ള ചില മോശമായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവർ കടന്നു പോകേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുള്ളതും അത് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പം നമ്മുടെ കസിൻസും അതുപോലെ തന്നെ നമ്മുടെ അയൽവക്കത്തുള്ള കുട്ടികളും നമ്മുടെ പരിചയത്തിലുള്ള ധാരാളം പെൺകുട്ടികൾ നഴ്സുമാർ, പ്രത്യേകിച്ചും അവർ ഈ OET ILTS ഒക്കെ പാസ്സാകാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ധാരാളം കുട്ടികളെ കണ്ടു. അതിനകത്ത് ഭൂരിഭാഗം ആൾക്കാരും കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ കുട്ടികളായതിന് ശേഷം, ഇപ്പോൾ പ്രത്യേകിച്ചും ഈ UKയിലും ഓസ്ട്രേലിയയിലേക്കുള്ള ധാരാളം അവസരങ്ങൾ വരുന്നതും കൊണ്ട് അവർ അവരുടെ നോർത്ത് ഇന്ത്യയിലും ഗൾഫിലും ഒക്കെയുള്ള ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് ഈ OET ILTS ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. പല ആൾക്കാരുടെയും സാഹചര്യങ്ങൾ വളരെ മോശമാണ്. പലർക്കും ഇപ്പോൾ ജോലിയില്ല, കുട്ടികളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, അതിൻ്റെ കൂട്ടത്തിൽ ഈ ILTS പഠിക്കണം, പിന്നെ വേറൊരു രാജ്യത്ത് പോയി എസ്റ്റാബ്ലിഷ്ഡായി പിന്നെ ഫാമിലിയെ കൊണ്ടുപോകണം, അങ്ങനെ കുറച്ചധികം കടമ്പകൾ പലർക്കും കടക്കാനുണ്ട്. ഇവിടെ ഞാൻ നേരിട്ട് സംസാരിച്ച മൂന്നോ നാലോ പേരിൽ എനിക്ക് കോമൺ ആയിട്ട് കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഭർത്താക്കന്മാർ അവരോടൊപ്പം ക്വാളിഫിക്കേഷൻ അവർക്കില്ല, മാത്രമല്ല അവരാരും തന്നെ ഒരു ജോലിക്ക്, ഇപ്പോൾ ഈവൻ എലിജിബിൾ ആണെങ്കിൽ തന്നെയും നഴ്സാണെങ്കിൽ തന്നെയും ഒരു ILTS എഴുതാനോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ കഷ്ടപ്പെടാനോ ഒരു ഭർത്താക്കന്മാരും തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ ഭാര്യ ചിലപ്പം നാട്ടിലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും, വീട്ടിലെ കാര്യം നോക്കുന്നുണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ ILTS പഠിക്കുകയും കൂടെ വേണം. പലരും പല പ്രാവശ്യവും ഈ ഇംഗ്ലീഷ് എക്സാം എഴുതിയിട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും എല്ലാം വളരെയധികം കുത്തുവാക്കുകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അവർ നോക്കുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ പാസ്സാവുന്നു, അല്ലെങ്കിൽ അവർ പോയി അവരവിടെ സെറ്റിലായി, നീ ഒരാൾ മാത്രം ഇങ്ങനെ എന്താ പറയുക, ഇതുവരെയായിട്ടും പരീക്ഷ പാസ്സായിട്ടില്ല, നീ ഒറ്റ ഒരാൾ കാരണമാണ് ഈ കുടുംബം രക്ഷപ്പെടാത്തത്, അങ്ങനെ രീതിയിലുള്ള പല അധിക്ഷേപങ്ങളും നേരിടേണ്ടി വരുന്ന നഴ്സിംഗ് പഠിച്ച പല പെൺകുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നെ ഈ പല പെൺകുട്ടികളുടെയും കല്യാണം കഴിഞ്ഞിരിക്കുന്നത് അവർ നഴ്സിംഗ് പഠിച്ച ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ ബോണ്ടോ അല്ലെങ്കിൽ അവരുടെ വർക്കോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്കിപ്പോൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ പാരൻസ് പ്രത്യേകിച്ച് നാട്ടും പുറത്തൊക്കെ പറഞ്ഞത് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് നിൻ്റെ ഭർത്താവിന് താല്പര്യമുള്ള സ്ഥലത്തോട്ട് പോയാൽ മതി, അങ്ങനെ ഒരു ലൈനാണ്. അപ്പം നാട്ടിൽ തന്നെ, അതായത് വലിയ സ്ത്രീധനം ഒന്നും ചോദിക്കാതെ, അല്ലെങ്കിൽ കാര്യമായിട്ട് വീട്ടുകാർക്ക് ബാധ്യത വരാത്ത രീതിയിലുള്ള ആരെയെങ്കിലും അങ്ങ് കെട്ടിച്ചു കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നഴ്സിംഗ് പോലെ ഇപ്പോൾ ഒരു BSc നഴ്സ് ആണെന്ന് വയ്ക്കുക, BSc നഴ്സായിട്ടുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നത് ചിലപ്പോൾ ഒരു ഡ്രൈവറായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവർ പണി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവരുടെ വിദ്യാഭ്യാസത്തിനും ആ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നിലവാരത്തിനും ഒരു പക്ഷേ യോജിച്ച ആൾക്കാർ ആയിരിക്കില്ല. മാത്രമല്ല പെൺകുട്ടികൾക്ക് നാട്ടിൽ ഒരു നഴ്സായിരിക്കുമ്പോൾ അവർക്ക് അത്രയും ശമ്പളമില്ല, അപ്പോൾ അവർക്ക് അതിന് മാത്രമുള്ളൊരു എന്താ പറയണത്, ഒരു അവർക്ക് വേണ്ടത് അല്ലെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇന്ന ജോലിയുള്ള ഒരാളെയാണ് വേണ്ടതെന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും ചിലപ്പോൾ ഉണ്ടായി കാണില്ല. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും ജോലിപരമായിട്ടും ഒരു ഇക്വാലിറ്റിയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്നിച്ചു പോകാത്ത ആൾക്കാരുമായിട്ടായിരിക്കും ഒരുപക്ഷെ അവരുടെ വിവാഹം കഴിയുന്നത്. അതിനുശേഷം പലരും ഇതുപോലെ പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴായിരിക്കും ഈ ഒരു വിദേശത്തേക്ക് എത്തുക എന്ന് പറയുന്ന കടമ്പ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ തലയിൽ മാത്രമായിട്ട് ചുരുങ്ങുന്നത്. അപ്പോൾ ഈ OET പാസ്സാകണം, അതിനകത്ത് തന്നെയും ആൾക്കാർ ജോലി, ചിലർ ജോലിയും കൂടെ ഉപേക്ഷിച്ച് ഈ വർഷങ്ങളോളം ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകെ നടന്ന് ഇപ്പോൾ അന്ന് 5-8 പ്രാവശ്യം ഈ ILTS OET ഒക്കെ എഴുതിയിട്ടാണ് പലർക്കും ആ വേണ്ട സ്കോർ കിട്ടുന്നത്. എന്നിട്ട് ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും അവർക്ക് ഇപ്പോൾ രജിസ്റ്റേർഡ് നഴ്സായിട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ കെയററായിട്ടും ഇതുപോലെ സീനിയർ സിറ്റിസൺസിൻ്റെ കെയർ ഹോംസിലും എല്ലാമാണ്. അതായത് നടു ഒടിക്കുന്ന പണിയാണ് പല ആൾക്കാരും ആദ്യകാലങ്ങളിൽ ചെയ്യേണ്ടി വരിക. എന്നിട്ട് ഇവരുടെ ഡിപ്പെൻഡൻ്റായിട്ട് വരുന്ന ആൾക്കാർ, ഹസ്ബൻഡ്സ്, ഒരു പക്ഷെ ചില ആൾക്കാർ വളരെ സപ്പോർട്ടീവാണ്, അവർ എന്ത് ജോലിയും ചെയ്യാനും തയ്യാറാണ്. അതായത് ആ ഫാമിലി ഒരു സ്ഥലത്ത് വേറൊരു രാജ്യത്തേക്ക് പറിച്ച് നടപ്പെടുമ്പോൾ ഒന്ന് ഫിനാൻഷ്യലി ഒന്ന് പച്ചപിടിക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല പെൺകുട്ടികൾക്കും സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരായിരിക്കും അവരുടെ പാർട്ട്നേഴ്സ്. പക്ഷെ ചിലരുടെ കാര്യത്തിലെങ്കിലും മൊത്തം ഒരു ഫാമിലിയുടെ ഫിനാൻഷ്യൽ ബേർഡൻ ആ പെൺകുട്ടികളുടെ ചുമലിൽ മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരവസ്ഥ വരാറുണ്ട്. ഇതിനകത്ത് തന്നെയും ചില ആൾക്കാരുടെ ഒരു 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 മോട്ടീവ്, ഈ പ്രത്യേകിച്ചും ഈ നഴ്സായിട്ടുള്ള അല്ലെങ്കിൽ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരെ കല്യാണം കഴിക്കുന്ന ചില ആൾക്കാരുടെ ചില മോട്ടീവ് ഞാനൊന്ന് പറയാം. അത് ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ബന്ധത്തിലുള്ള ഒരാൾ, അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് പുറത്ത് ജോലി ചെയ്യുന്ന ഒരു ഒരു നഴ്സിനെയാണ്. അപ്പോൾ ഇത് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നടന്ന കല്യാണമാണ്, ഒരു 10-15 കൊല്ലം മുൻപേ. അപ്പോൾ ആ സമയത്ത് ഈ ഈ നമ്മുടെ ഈ ബന്ധു ഇദ്ദേഹം കല്യാണം വിളിക്കാൻ വേണ്ടി ബന്ധുവീടുകളിലേക്ക് വരുമ്പോൾ അപ്പം ഒരാൾ ചോദിച്ചു, അപ്പം എങ്ങനെയുണ്ട്, പെൺകുട്ടി ഇഷ്ടപ്പെട്ടു? അപ്പോൾ അതിന് ഇദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ പെണ്ണ്, അതിന് എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പോവാം. ആ പെൺകുട്ടി ഒരു യൂറോപ്യൻ രാജ്യത്തിലാണ്, അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പോവാം, അതാണ് എൻ്റെ ആകെ കൂടിയുള്ള ഒരു പ്രതീക്ഷ ഈ കല്യാണത്തിൽ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അതായത് ആ പെൺകുട്ടിയുടെ വിദേശത്തുള്ള ജോലി അല്ലെങ്കിൽ ആ സ്റ്റേറ്റസിനെയാണ് ആൾക്കാർ കല്യാണം കഴിക്കുന്നത്, അതല്ലാതെ ആ പെൺകുട്ടിക്ക് അതിനകത്ത് അല്ലെങ്കിൽ ആ അതിനകത്ത് എന്തെങ്കിലും ഒരു റോളുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അവർ വിചാരിക്കുന്ന ഈ മനുഷ്യൻ എന്നെ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഈ കല്യാണത്തിന് സംഭവിച്ചത്. പക്ഷേ പ്യുവർലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് ഇയാൾ ഈ കല്യാണത്തിന് വന്നിരിക്കുന്നത്. ഇപ്പം ഈ എന്താ പറയുന്നത്, ഇതുപോലുള്ള ന്യൂസുകൾ വരുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ കമൻറ്റ് സെക്ഷനുകളിൽ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പല ആൾക്കാരും അവരുടെ അനുഭവത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ പറയുന്നുണ്ടായിരുന്നു, അയാളുടെ ഫ്രണ്ടിന് പല പ്രാവശ്യം ILTS എഴുതിയിട്ട് കിട്ടിയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ILTS സെൻറ്ററിൽ പിന്നെയും ചേർന്നിട്ട് അവിടെ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി, ഒരു നഴ്സിനെ വളച്ച് കല്യാണം കഴിച്ച്, അതായത് അപ്പം അയാൾക്ക് അറിയാം ഇവൾക്ക് എന്താണെങ്കിലും ILTS കിട്ടും, ഇവൾ UK പോകും, ഇവളുടെ പുറകെ എനിക്കും UK പോകും. അപ്പം ഇങ്ങനെ കല്യാണം കഴിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നഴ്സിനെ മാത്രം മതി, അല്ലെങ്കിൽ വിദേശത്ത് ജോലിയുള്ള ആൾക്കാരെ മാത്രം മതി എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുന്ന ഈ ആൾക്കാരുടെ എന്താണ് ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ പുറകിലുള്ള മോട്ടീവ് എന്ന ആൾക്കാർ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും നിങ്ങൾ ഇതുപോലെ ഒന്നുകിൽ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ശമ്പളമുണ്ട്, അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റസിന്, അതായത് ആ ഫിനാൻഷ്യൽ നിലവാരത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിദ്യാഭ്യാസ നിലവാരത്തിനും ചേരാത്ത ഒരു ആലോചനയാണ് വരുന്നതെങ്കിൽ അതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ഒന്ന് രണ്ട് പ്രാവശ്യം ശരിക്കൊന്ന് ആലോചിച്ചിട്ട് ശേഷം മാത്രമേ പ്രൊസീഡ് ചെയ്യാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു പ്രാവശ്യം പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പല ആൾക്കാർക്കും ഇതിനകത്തുനിന്ന് ഊരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ പല ആൾക്കാരും നമ്മൾ വിചാരിക്കും ആൾക്കാരങ്ങനെ ഇൻറ്റൻഷണലി ചതിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല കല്യാണം കഴിക്കണമെന്നുള്ളത്. പക്ഷേ വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ചില സത്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച്, അല്ലെങ്കിൽ അവർ ഇന്ന പരീക്ഷ പാസ്സായിട്ടുണ്ട് എന്നുള്ള സത്യങ്ങളൊക്കെ വളരെ എന്താ പറയണത് വിദഗ്ധമായിട്ട് മറച്ചു വെച്ച് കല്യാണം നടത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ചില കല്യാണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അവസാനം എന്താ പറയണത് ഒരു ഫാമിലി തന്നെ ഡിസ്ട്രോയ്ഡ് ആയിപ്പോയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ ഇപ്പോൾ ഒരു പെൺകുട്ടി, അവൾ നഴ്സാണ്. അപ്പം നഴ്സിംഗ് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഭർത്താവിൻ്റെ കല്യാണാലോചന വരുന്നത്. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ഇയാൾക്കെ കയ്യിൽ സർട്ടിഫിക്കറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പം ആ പെൺകുട്ടിക്ക് ആ ജീവിതം തുടർന്നു കൊണ്ടുപോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവൾ ഡിവോഴ്സായി, അവരുടെ കുട്ടി അനാഥമായി. അപ്പം അങ്ങനെ എന്താ പറയണത് പല ആൾക്കാരുടെയും ഈ ഒരു ഈ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഇങ്ങനെയുള്ള കല്യാണങ്ങൾ പലരുടെയും ജീവിതം തന്നെ എന്താ പറയുക തകർത്തെറിയുന്ന ഒരു സ്റ്റേറ്റിലാണ് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം പെൺകുട്ടികൾ മാത്രമാണ് ചതിക്കപ്പെടുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എല്ലാ കല്യാണങ്ങളുടെയും പരാജയ കാരണം പെൺകുട്ടികൾക്ക് നല്ല ജോലിയുള്ളതും, അല്ലെങ്കിൽ ആൺകുട്ടികൾ ആ ഒരു എന്താ പറയണം അത്രയും ഫിനാൻഷ്യലി അവർക്ക് ഏൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഈഗോ പ്രശ്നങ്ങളുമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പറയും ഈ സ്നേഹമെന്ന് പറയണത് ദിവ്യമാണ്, അതിന് വേറെ ബൗണ്ടറീസ് ഇല്ല, നമ്മൾ വേറെ അളവുകോൽ വെച്ചിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. പക്ഷേ പ്രാക്ടിക്കലി നമ്മളുടെ അതേ സാമ്പത്തിക നിലവാരമോ, അല്ലെങ്കിൽ നമ്മുടെ പോലെ തന്നെ അതുപോലെ തന്നെ ചിന്തിക്കുന്ന, ഇൻ്റലക്ച്വലായിട്ട് ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാർ, എഡ്യൂക്കേഷൻ ലെവൽ ഓൾമോസ്റ്റ് മാച്ച് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ഒരു ഒരു പാർട്ട്ണർഷിപ്പാണ് എപ്പോഴും നിലനിന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളുടെ ഇത് ഈ ഒരു എന്താ പറയുക 40-60 കൊല്ലം ഒരുമിച്ച് ജീവിക്കാനുള്ള ആൾക്കാരുടെ ഒരു ഒരു എന്താ പറയണത് ഏർണിങ് എന്താ പറയണത് ഒത്തിരി വ്യത്യാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനേക്കാളും ഒത്തിരി ഏൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തീരെ പഠിപ്പില്ല, ഭർത്താവാണെങ്കിൽ വളരെ ഉയർന്ന നിലയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ഒരാൾ, അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അത് എന്താ പറയുക നികത്താനാവാത്ത ചില പ്രശ്നങ്ങൾ, അങ്ങനത്തെയുള്ള വിടവുകൾ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ കല്യാണം ആലോചിക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ചും നമ്മൾ പെൺകുട്ടികൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്കൊരു ഒരു ഭർത്താവ് ഉദ്യോഗത്തിന് ഒരാളെയാണോ വേണ്ടത്, അതോ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ട്ണറെയാണോ വേണ്ടതെന്നുള്ളത് പലപ്പോഴും നമ്മൾ സ്റ്റേണായിട്ട് പറയേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ഞാൻ ഈ നാട്ടിൽ ഈ പല നഴ്സുമാർ പെൺകുട്ടികളുടെയും എന്താ പറയുക ജീവിതം നമ്മളുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, പലപ്പോഴും ഇവരെ കെട്ടിച്ചു വിടാനുള്ള ധൃതിയിൽ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഇത് പ്രത്യേകിച്ചും അവർ ഈ വിദേശങ്ങളിലേക്കൊക്കെ കുടിയേറുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. കാരണം ഒരു പ്രോപ്പർ ഡിഗ്രി ഇല്ലാതെ, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇല്ലാതെ പലർക്കും ഇതുപോലുള്ള രാജ്യങ്ങളിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പല ഭർത്താക്കന്മാർക്കും വളരെ ലോ ലെവലിലുള്ള ജോലി എടുക്കേണ്ടി വരികയും ഭാര്യമാർ നല്ല രീതിയിൽ സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോൾ പലപ്പോഴും ഈഗോ പ്രശ്നങ്ങളുണ്ടാവും. സാമ്പത്തിക കാര്യങ്ങളുടെ വിനിമയം എങ്ങനെയാണെന്നുള്ള കേസിൽ പലപ്പോഴും ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവും. അത് ഇഫക്റ്റീവ്ലി നമ്മുടെ ജീവിതം തന്നെ തകർത്ത് കളയും. അതുകൊണ്ട് വയസ്സായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, അത് നിങ്ങളുടെ എന്താ പറയണത് ഒരു ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ. പ്രത്യേകിച്ചും പാരൻസ് ഈ കെട്ടിവെച്ച് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പേ ഒന്നും കൂടി ആലോചിക്കുക, അടുത്ത 10 വർഷത്തിനുള്ളിൽ എന്തായിരിക്കും ഈ കുട്ടികളുടെ ജീവിതം എന്നുള്ളത്. ഇപ്പോൾ പുറത്ത് കുട്ടികളെ പുറത്ത് വിട്ട് പഠിപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുട്ടികളെ പുറത്തു പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, പറ്റുമെങ്കിൽ അത് അവരുടെ കല്യാണത്തിന് മുൻപേ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ നിങ്ങളുടെ വിവാഹത്തിന് മുൻപേ തന്നെ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ആ ഒരു രാജ്യത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കുമ്പോൾ, നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ അവിടെയാണ് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ കിട്ടും. നിങ്ങൾക്ക് എങ്ങനെയുള്ളൊരു പാർട്ട്ണറെയാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കാനായിട്ട് എന്തൊക്കെ ടൈപ്പ് ജോലികളാണ് അവിടെ ശ്രമിക്കാൻ പറ്റുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഏകദേശം ധാരണ ഉണ്ടെങ്കിൽ പിന്നീട് വരുന്ന ചില സർപ്രൈസസ് എല്ലാം നമുക്ക് വളരെ മനോഹരമായിട്ട് ജീവിതത്തിൽ നേരിടാൻ പറ്റും. ഈ അഞ്ജു എന്ന് പറയുന്ന കുട്ടിക്ക് സംഭവിച്ചത് ഭയങ്കര ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാളൊരു വളരെ അബ്യൂസീവായിട്ടുള്ള ഹസ്ബൻഡാന്നുള്ളത് അവർക്കും വീട്ടുകാർക്കും നേരത്തെ അറിയാമായിരുന്നു. ഈ ഒരു കൊലപാതകം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ജീവിക്കാൻ സ്വന്തമായിട്ട് ജീവിക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ പറയും ഇതുപോലുള്ള ബന്ധങ്ങളെ, അത് നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ, ചുമക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ കുട്ടികൾ അവർ ഒരു എന്താ പറയണത് സേഫ്റ്റിയുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു ബാല്യം അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ എന്താ പറയുക, നാട്ടുകാരെന്തു പറയും അല്ലെങ്കിൽ ദൈവമായിട്ട് യോജിപ്പിച്ചതല്ലേ എന്നോർത്ത് ഈ അബ്യൂസസ് സഹിക്കാനായിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ കുട്ടികളോട് ചെയ്യുന്ന ഒരു എന്താ പറയണത് അവരുടെ ഒരു ബേസിക് റൈറ്റ്സിനോടുള്ളൊരു വയലേഷനാണ്. അതുകൊണ്ട് നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ, പ്രത്യേകിച്ചും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ട് ഒരു രീതിയിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ദയവായിട്ട് ഈ ഒരു ടോക്സിസിറ്റി നിങ്ങളുടെ കുട്ടികൾ അനുഭവിക്കാനുള്ള അവസ്ഥ ഇടവരുത്തരുത്. ദയവായിട്ട് ഒരു തീരുമാനമെടുക്കുക. മേ ബി സ്റ്റേയിങ് സെപ്പറേറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു പക്ഷേ ഇനീഷ്യലി വിഷമം ഉണ്ടാക്കുമെങ്കിലും, നിങ്ങളുടെ ഓവറോൾ എല്ലാവരുടെയും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും, ഈവൻ യുവർ ഫിസിക്കലായിട്ടുള്ള നിങ്ങളുടെ എന്താ പറയുക സർവൈവലിന് പോലും ഒരു പക്ഷേ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സീ യു ഇൻ അനദർ എപ്പിസോഡ്. ബൈ.